بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم اغفر لنا ذنبنا كله، دقه وجله، وأوله وآخره، وعلانيته وسره. اللهم انفعنا بما علمتنا، وعلمنا ما ينفعنا، وزدنا علما. اللهم إنا نسألك العفو والعافية والمعافاة. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم إنا نعوذ بك من شر ما عملنا ومن شر ما لم نعمل. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. أما بعد، بريم الله سهودر قلي سورة فصلة ده تفسيرنا لما بديشو ورد. الله سبحانه وتعالى ഈ സൂറത്തിലൂടെ പറയുന്നു. 28 ആയത്തുകൾ വരെയാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത്. അള്ളാഹു പറയുന്നു, ശേഷമുള്ള ആയത്തുകൾ ശ്രദ്ധിക്കുക. വഖാല അല്ലദീന കഫറു റബ്ബന അരിന അല്ലദീന അദല്ലാന മിനൽ ജിന്നി വൽ ഇൻസ് നജഅൽഹുമ തഹ്ത അഖ്ദാമിന ലിയകൂന മിനൽ അസ്ഫലീൻ. വഖാല അല്ലദീന കഫറു, നിഷേധികളായ കാഫറുകളായ ആളുകൾ പറഞ്ഞു, അഥവാ ഖിയാമത്തിന്റെ നാളിൽ അവർ പറയുന്ന കാര്യം റബ്ബ് സുബ്ഹാനഹു വതആല സൂചിപ്പിക്കുന്നു. ഇതിനു മുമ്പുള്ള ആയത്തുകളിൽ പരലോകത്തെ അവരുടെ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. വഖാല അല്ലദീന കഫറു, കാഫറുകളായ അല്ലാഹുവിനെയും അവന്റെ ദീനിനെയും നിഷേധിച്ചവരായ ആളുകൾ, അവർ നാളെ പരലോകത്ത് പറയും. അല്ലാഹുവിന്റെ ശിക്ഷ നേരിൽ കാണുമ്പോൾ അവർ പറയും, റബ്ബന, ഞങ്ങളുടെ റബ്ബെ, അരിന, നീ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. അല്ലദ ഇനി അബല്ലാന, അബല്ലാന എന്ന് പറഞ്ഞാൽ ഞങ്ങളെ വഴിതെറ്റിച്ചവർ. അല്ലദ ഇനി എന്നത് രണ്ടുപേരെ സൂചിപ്പിക്കുന്ന വാക്കാണ്. അല്ലദീ എന്ന് പറഞ്ഞാൽ ഒരാളെയാണ് അത് സൂചിപ്പിക്കുന്നത്. അല്ലദീ രണ്ടുപേരെ സൂചിപ്പിക്കാൻ അല്ലദാനി എന്ന് പറയും. അതാണ് ഇവിടെ പറഞ്ഞ അല്ലദൈനി. അത് അല്ലദാനി അല്ലദൈനി ആകാനുള്ള കാരണം അറബി ഭാഷയിലെ മഫ്ഊൽ എന്ന് പറയും, അഥവാ ഒരു പ്രവർത്തനം ചെയ്യുന്ന ആൾക്കാണ് ഫാഇൽ എന്ന് പറയുക. എന്നാൽ ആ പ്രവർത്തനം എന്തിലാണ് സംഭവിക്കുന്നത്, ആരിലാണ് വന്നുഭവിക്കുന്നത്, ആൾക്ക് മഫ്ഊൽ എന്ന് പറയും. മഫ്ഊൽ, ഒരു പ്രവൃത്തി ആരാണ് സംഭവിക്കുന്നത്, നോക്കുക, കാണുക എന്ന പ്രവൃത്തി ഇത് ആരെ കാണാനാണ് പറയുന്നത്, ഈ രണ്ടുപേരെയാണ്. അതുകൊണ്ടാണ് അല്ലദാനി എന്നത് അല്ലദൈനി ആയത്, അല്ലദൈനി ആയത്. ഉദാഹരണത്തിന് ബിന്താനി, രണ്ട് പെൺകുട്ടികൾ. അതേസമയം വജത്തു, ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ ബിന്താനി എന്ന് പറയുകയല്ല, മറിച്ച് എന്ത് പറയും, ബിന്തൈനി എന്ന് പറയും, ബിന്തൈൻ. അതുപോലെ എന്ത് അല്ലദൈനി, അല്ലദി എന്നത് ഒരാളെ സൂചിപ്പിക്കാനാണ്. അതായത് അയാൾ അല്ലദാനി, ആ രണ്ടുപേർ പുരുഷന്മാരാണ് സൂചിപ്പിക്കുന്നത്. അല്ലദീന എന്നാൽ കുറെ ആളുകളെ, രണ്ടിലധികം ആളുകളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ്. സ്ത്രീകളാണെങ്കിൽ അല്ലത്തി എന്ന് പറയും, ഒരു പെണ്ണിനെ സൂചിപ്പിക്കാൻ. അത് ഹി അല്ലത്തി, അവൾ, അവളാണ്, അല്ലെങ്കിൽ ഏതൊരുവളാണ്, അതായത് ഇന്നവൾ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം വരിക. വേറൊരു പദത്തിനോട് കൂട്ടിയാലാണ് അതിന്റെ അർത്ഥം കൂടുതൽ മനസ്സിലാവുക, അല്ലത്തി. അതേസമയം രണ്ട് സ്ത്രീകളാണെങ്കിൽ അല്ലത്താനി എന്ന് പറയും. രണ്ടിലധികം ഉണ്ടെങ്കിൽ അല്ലാത്തി എന്ന് പറയും. ചുരുക്കി പറഞ്ഞാൽ ഈ ആറ് രൂപങ്ങൾ അല്ലദി, അല്ലദാനി, അല്ലദീന, പുരുഷന്മാർക്ക് പറയുന്ന മൂന്ന് പ്രയോഗങ്ങൾ, സ്ത്രീകൾക്ക് പറയുന്ന മൂന്ന് പ്രയോഗങ്ങൾ അല്ലത്തി, അല്ലത്താനി, അല്ലാത്തി. റബ്ബന അരിനല്ലദൈനി അദല്ലാന, ഞങ്ങളെ വഴിപിഴപ്പിച്ച ആ രണ്ടുപേരെ അള്ളാഹു നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബെ ഞങ്ങൾക്ക് കാണിച്ചു തരണം. മിനൽ ജിന്നി വൽ ഇൻസ്, ജിന്നു വർഗത്തിനും മനുഷ്യവർഗത്തിനും പെട്ട, എന്തിനു വേണ്ടിയാണ്? നജ്അൽ ഹുമ, ഞങ്ങൾ ആ രണ്ടുപേരെ ആക്കി തീർക്കട്ടെ. തഹ്ത അഖ്ദാമിന, ഞങ്ങളുടെ കാലുകൾക്ക് കീഴേ. ലിയകൂന മിനൽ അസ്ഫരീൻ, ലിയകൂന അവർ രണ്ടുപേരുമാകുവാൻ. മിനൽ അസ്ഫരീൻ, ഏറ്റവും താഴെയുള്ളവർ, അടിത്തട്ടിലുള്ളവരാകാൻ. ഇത് നരകത്തിലെ കുറ്റവാളികളുടെ, നിഷേധികളുടെ, കാഫറുകളുടെ വിലാപമാണ്. റബ്ബിനോട് അവർ പറയുകയാണ്, ഞങ്ങളെ പിഴപ്പിച്ച രണ്ടുപേരെ കാണിച്ചു തരും. ജിന്നിലും മനുഷ്യരിലും പെട്ട, വഴികേടിലേക്ക് ആളുകളെ നയിച്ചവരെ ഒരുവൻ പറയുകയാണ്, ഞങ്ങളെ ആ പിഴപ്പിച്ച രണ്ടുപേരെ കാണിച്ചു തരിക. എന്തിനു വേണ്ടിയാണ്? ഞങ്ങളെക്കാൾ നിന്ദ്യമായ അവസ്ഥയിൽ അവരാകുവാൻ. നരകശിക്ഷ ഏറ്റവും കഠിനമാകുക അതിന്റെ താഴെയുള്ളവർക്കാണ്, ഏറ്റവും താഴെയുള്ളവർക്ക്. സ്വർഗം അത് ഏറ്റവും, അതിലെ സുഖാനുഭൂതികൾ വർദ്ധിക്കുക, ഉന്നത ദർജകൾ ലഭിക്കുക മുകളിലേക്ക്. മുകളിലുള്ളവർക്കാണ് ഏറ്റവും ഉന്നതമായ സ്ഥാനം, അവർക്കാണ് ഉണ്ടായിരിക്കുക. നോക്കൂ, ഇവിടെ പറഞ്ഞതുപോലെ പരിശുദ്ധ ഖുർആനിൽ മറ്റിടങ്ങളിൽ അള്ളാഹു അവരുടെ വിലാപത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു, ഞങ്ങളെ വഴി തെറ്റിച്ചവർക്ക് നീ ഇരട്ടി ശിക്ഷ കൊടുക്കണമേ. ഖുർആനിലെ പല ആയത്തുകളിൽ നമുക്കത് കാണാം. അതുപോലെയാണ് ഈ പറഞ്ഞത്. നോക്കൂ, ആരാണ് ഈ വഴി പിഴപ്പിച്ച രണ്ടുപേർ? വഴികേടിലേക്ക് നയിച്ച, വഴികേടിലേക്ക് മാതൃക കാണിച്ചു കൊടുത്ത ജിന്നിലും മനുഷ്യരിലും പെട്ടവർ ഇതിൽ ഉൾപ്പെടും. സലഫുകൾ, നമ്മുടെ മുൻഗാമികൾ അതിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞത് ജിന്നു വർഗത്തിൽ ഇബ്ലീസിനെയാണ്. അവനാണ് ജിന്നു വർഗത്തിന്റെ പിതാവ്, ആദ്യ പിതാവ്. മനുഷ്യവർഗത്തിന്റെ ആദ്യത്തെ പിതാവ് ആദം അലൈഹിസ്സലാം ആണ് എന്നതുപോലെ ജിന്നു വർഗത്തിനെ അവരുടെ പിതാവ് യഥാർത്ഥത്തിൽ ഇബ്ലീസാണ്. എന്നാൽ അവന്റെ മക്കൾ എല്ലാവരും ജിന്നുവർഗമൊന്നാകെ കാഫറുകളല്ല, മറിച്ച് അവരിൽ മുഅ്മിനുകളായവരും ഉണ്ട്, അവരിൽ പലരും ഉണ്ട് എന്നാണ്. കുന്ന തറായിഖ ഖിദദ, ജിന്നുകൾ പറഞ്ഞതായി സൂറത്തുൽ ജിന്നിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിൽ എല്ലാ വിഭാഗങ്ങളുണ്ട്, പല വിഭാഗങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ, യഹൂദിയുണ്ട്, നസ്രാനിയുണ്ട്, മുസ്ലിമുണ്ട്, റാഫിദിയുണ്ട്, അഹ്ലു സുന്നത്തിൽപ്പെട്ടവരുണ്ട്, ഒക്കെ ഉണ്ട് എന്നാണ്. ഇവിടെ ഉള്ളത് പോലൊക്കെ അവിടെയും ഉണ്ട് എന്നാണ്. വഖാല അല്ലദീന കഫറു റബ്ബന അരിന അല്ലദൈനി അളന്നാന, ഞങ്ങളെ വഴി പിഴപ്പിച്ച രണ്ടുപേരെ കാണിച്ചു തരും. മിനൽ ജിന്നി വൽ ഇൻസ്, ജിന്നു വർഗത്തിനും മനുഷ്യവർഗത്തിനും പെട്ടവർ. അവരിൽ ഇബ്ലീസിനാണ് ജിന്നു വർഗത്തിൽ പെട്ടവൻ എന്ന് പറയുമ്പോൾ ഇവിടെ ആദ്യം ഉദ്ദേശിക്കപ്പെടുന്നത്. അതുപോലെ നോക്കൂ, സലഫുകൾ മുൻഗാമികൾ പറഞ്ഞത് കാണാം. രണ്ടാമത്തെ ആരാണ് മനുഷ്യവർഗത്തിൽപ്പെട്ടവൻ? ആരാണ് ഈ ഖുർആനിൽ ആയത്ത് പ്രകാരം വഴികേടിലാക്കുന്നവരൊക്കെ അതിൽപ്പെടും. എന്നാൽ സലഫുകൾ മുൻഗാമികൾ പ്രത്യേകമായി അതിൽ പറഞ്ഞത് കാണാം, ഇബ്ലീസ് വബ്നു ആദം അല്ലദി ഖസല അഖാഹ, തന്റെ സഹോദരനെ കൊന്ന ആദം അലൈഹിസ്സലാമിന്റെ ഒരു മകൻ, ഖാബീൽ എന്ന മകൻ. ആ രണ്ടുപേരുടെ കഥ പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തിലുണ്ട്, ഒരേ ഒരു സൂറത്തിൽ. ഏത് സൂറത്തിലാണ്? ആരാണ് വരെ? ബറക്കല്ലാഹു ഫീക്. സൂറത്തുൽ മാഇദയിൽ ഉണ്ട്. വത്ലു അലൈഹിം നബഅ ഇബ്നൈ ആദം ബിൽഹഖ് إذ قربا قربانا فتقبل من أحدهما ولم يتقبل من الآخر قال لأقتلنك قال إنما يتقبل الله من المتقين. അവരുടെ കഥ തഫ്സീറുകളിൽ വന്നിട്ടുണ്ട്. കാബീലും ഹാബീലും. കാതിൽ കാബീല, കൊന്നവൻ ആരാണ്? കാബീൽ. കാതിൽ കാബീല, അവൻ തന്റെ സഹോദരനെ കൊലപ്പെടുത്തി കളഞ്ഞു. ഒരു കഥ അതിന്റെ പിന്നിലുണ്ടായിരുന്നു. തഫ്സീറുകളിൽ ഒരു കഥ അതിന്റെ പിന്നിൽ കാണാം. ആ കഥയുടെ ഒടുവിൽ ഇവർ രണ്ടുപേരും ഒരു നേർച്ച ചെയ്യാൻ തീരുമാനിച്ചു. അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും നേർച്ചയാക്കി. നേർച്ച സ്വീകരിക്കപ്പെട്ടതിന്റെ അടയാളമായി മുകളിൽ നിന്നൊരു തീ വന്ന് ഈ നേർച്ച കരിച്ചു കളയണം. അങ്ങനെ ഹാബീലിന്റേത് സ്വീകരിക്കപ്പെട്ടു. എന്നാൽ കാബീലിന്റേത് സ്വീകരിക്കപ്പെട്ടില്ല. തന്റെ സഹോദരനോട് പറയാനല്ല, അഖ്തുലന്നക്, ഞാൻ നിന്നെ കൊല്ലും. അവന്റെ അസൂയ, പക അവനെ ആ തിന്മയിലേക്ക് കൊണ്ടുപോവുകയാണ്. സഹോദരൻ പറഞ്ഞു, ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അള്ളാഹു തഖ്വയുള്ള ആളുകളിൽ നിന്ന് മാത്രമാണ് സ്വീകരിക്കുക. അതുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികൾ പറഞ്ഞത്, അള്ളാഹു എന്റെ ഒരു ചെറിയ അമൽ സ്വീകരിച്ചു എന്നറിയുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ കാര്യം. കാരണം അള്ളാഹു അവനെ സൂക്ഷിക്കുന്നവരിൽ നിന്നാണ് സ്വീകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താണ് ആ സൂക്ഷ്മത? ഒരു തെറ്റ പാപിയായ ഒരാൾ ഒരു സൽക്കർമ്മം ചെയ്താൽ അള്ളാഹു സ്വീകരിക്കില്ല എന്നാണോ അതിന്റെ അർത്ഥം? അല്ല. എത്ര വലിയ ദോഷിയാണ് ഒരാളെങ്കിലും, ഒരാൾ മുസ്ലിമാണോ, അള്ളാഹുവിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ട് ചെയ്ത ഒരു അമൽ അള്ളാഹു തള്ളിക്കളയുക, അള്ളാഹു തള്ളിക്കളയുകയില്ല. പക്ഷെ ആ നന്മയെ, അതിന്റെ ഫലം നശിപ്പിച്ച് കളയുന്ന വേറെ തിന്മകൾ അവൻ ചെയ്താൽ അത് വേറെ കാര്യമാണ്, അത് അവന്റെ പ്രവർത്തനം കൊണ്ട് അതിന് സംഭവിക്കുന്ന നഷ്ടമാണ്, അവന് സംഭവിക്കുന്ന നഷ്ടമാണ്. അവിടെ തഖ്വയുള്ളവരിൽ നിന്നാണ് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇഖ്ലാസാണ് അവിടെ സൂചിപ്പിക്കുന്നത്. മറ്റുള്ളവർക്കാകാതിരിക്കാൻ അവൻ സൂക്ഷിക്കണം ആ അമൽ, അള്ളാഹുവിനായിരിക്കണം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റിക്കൊണ്ടായിരിക്കണം. അങ്ങനെ സൂക്ഷിക്കുന്നവരിൽ നിന്നാണ് അള്ളാഹു സ്വീകരിക്കുക. എന്നിട്ട് ഈ സഹോദരൻ പറഞ്ഞില്ല, ഇം ബസത്ത ഇലയ്യ യദക ലിതഖ്തുലനി മാ അന ബിബാസിതി യദി ഇലൈക ലിഖ്തുലക ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. നീ എന്നെ കൊല്ലാൻ എന്റെ നേരെ നിന്റെ കൈ നീട്ടിയാൽ നിന്നെ കൊല്ലാൻ ഞാൻ എന്റെ കൈ നിന്റെ നേരെ നീട്ടുകയില്ല. ഞാൻ റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെ ഭയപ്പെടുന്നു. ഇന്നി ഉരീദു അൻ തബൂ അബി ഇസ്മി വ ഇസ്മിക ഫതകൂന മിൻ അസ്ഹാബിൻ നാർ. ഞാൻ ഉദ്ദേശിക്കുന്നു എന്റെയും നിന്റെയും തിന്മ കൊണ്ട് നീ പോവുക, അങ്ങനെ നീ നരകക്കാരിൽ ഉൾപ്പെടുക. എന്താണ് ഇവൻ ചെയ്തത്? ഫതവഅത് ലഹു നഫ്സുഹു ഖത്ല അഖീ. അവന്റെ നഫ്സ് അവനെ തന്റെ സഹോദരനെ കൊന്നേടങ്ങൂ, കൊല്ലുക തന്നെ ചെയ്യുക എന്ന വഴിയിലേക്ക് കൊണ്ടുപോയി. നഫ്സ് അമ്മാറത്തും ബിസുആൻ, തിന്മ കൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. നഫ്സ് മൂന്ന് ഇനമുണ്ട് എന്നാണ്. ഒന്ന് നഫ്സുൽ മുത്മഇന്ന, മറ്റൊന്ന് അൽ അമ്മാറത്തു ബിസു, മൂന്ന് അന്നഫ്സുൽ ലവ്വാമ. ഖുർആനിൽ വന്നിട്ടുള്ള മൂന്ന് നഫ്സുകളാണ് മനുഷ്യ മനസ്സ് എന്ന് നമുക്കതിന് ഏതാണ്ട് അതിന്റെ അർത്ഥം പറയാം. ഒന്ന് അമ്മാറത്തു ബിസു ആയ നഫ്സാൻ, തിന്മ കൽപ്പിക്കുന്നത് എന്നല്ല, കൽപ്പിക്കുന്നത് എന്ന് പറയാൻ ആമിറത്തുൻ എന്ന് പറഞ്ഞാൽ മതി. അമ്മാറത്ത, തിന്മ ചെയ്യാൻ കൽപ്പിച്ചുകൊണ്ടേയിരിക്കും, പറഞ്ഞുകൊണ്ടേയിരിക്കും. മറ്റൊന്ന് ലവ്വാമത്തായ നഫ്സാൻ, ലവ്വാമത്തെന്നാൽ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന നഫ്സെന്നാണ് അതിന്റെ അർത്ഥം. പണ്ഡിതന്മാർ അതിന് വിശദീകരണം പറഞ്ഞിട്ടുള്ളത്, ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ മുഅ്മിന്റെ നഫ്സ് അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, കുറവ് വരുത്തിയ കാര്യങ്ങളുടെ പേരിൽ അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. മുഅ്മിന്റെ നഫ്സാണത് എന്ന് പല മുൻഗാമികളും വിശദീകരിച്ചത് കാണാം. അതുപോലെയാണ് മുത്മഇന്നതായ നഫ്സ്, ശാന്തിയടഞ്ഞ നഫ്സാണത്. അള്ളാഹുവിന്റെ റബ്ബിനെ കുറിച്ചുള്ള അറിവുകൊണ്ട്, അവനോടുള്ള മഹബ്ബത്ത് കൊണ്ട്, അവനെ കുറിച്ചുള്ള ദിക്റുകൊണ്ട്, അവനെ അനുസരിച്ചുകൊണ്ട് ശാന്തമായ നഫ്സാൻ. ആ നഫ്സിനോടാണ് പറയപ്പെടുക, യാ അയ്യതുഹ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയത മർദിയ ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി. ശാന്തി അടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബിക, നിന്റെ റബ്ബിലേക്ക് നീ മടങ്ങുക, റാദിയത മർദിയ, റബ്ബിനെ തൃപ്തിപ്പെട്ടുകൊണ്ട്, റബ്ബിന്റെ തൃപ്തി നേടിക്കൊണ്ട്. ഫദ്ഖുലി ഫി ഇബാദി, എന്റെ അടിമകളുടെ കൂട്ടത്തിൽ നീ പ്രവേശിച്ചു കൊള്ളുക. വദ്ഖുലി ജന്നതി, എന്റെ സ്വർഗത്തിൽ നീ പ്രവേശിച്ചു കൊള്ളുക. അള്ളാഹു ആ ഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അവന്റെ നഫ്സവനെ കൊന്നേ അടങ്ങൂ എന്ന രൂപത്തിലാക്കി, ഫഖതലഹു, കൊന്നടഞ്ഞു. തന്റെ സഹോദരനെ അവൻ കൊലപ്പെടുത്തി കളഞ്ഞു. ഫാസ്ബഹ മിനൽ ഖാസിരീൻ, അങ്ങനെ അവൻ നഷ്ടക്കാരുടെ കൂട്ടത്തിലായി. അള്ളാഹു പറയുകയാണ്, അവന് ആദ്യത്തെ കൊലപാതകം, ഇത് എന്ത് ചെയ്യണം മനസ്സിലാകുന്നില്ല, എന്ത് ചെയ്യണം എന്ന് മനസ്സിലാകുന്നില്ല. ഫബഅഥ അല്ലാഹു ഖുറാബൻ, അള്ളാഹു ഒരു കാക്ക അയച്ചു. യബ്ഹതു ഫിൽ അർദ്, അത് ഭൂമിയിൽ കിളച്ചുകൊണ്ടിരുന്നു. ലിയുരിയഹു കൈഫ യുവാരി സൗഅത അഖീ, തന്റെ സഹോദരന്റെ ശരീരം എങ്ങനെ മറമാടണമെന്ന് ഇവന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. അവൻ പറഞ്ഞു, യവൈലത അജസ്തു അൻ അകൂന മിസ്ല ഹാദൽ ഖുറാബ് ഫഉവാരി സൗഅത അഖീ. അവൻ ഖേദിക്കുകയാണ്. അവൻ പറഞ്ഞു, എന്റെ നാശം, ഈ കാക്കയെ പോലെ അതിനെപ്പോലെ ആകാൻ എനിക്ക് സാധിച്ചല്ലോ, സാധിച്ചില്ലല്ലോ. എന്റെ സഹോദരനെ മറമാടേണ്ടത് എങ്ങനെയാണ് എന്നറിയാൻ എനിക്ക് സാധിച്ചില്ലല്ലോ. ഫാസ്ബഹ മിനന്നാദിമീൻ, അവൻ ഖേദിച്ചവരുടെ കൂട്ടത്തിലായി തീർന്നു. നേരത്തെ അവൻ നഷ്ടം പറ്റിയവരുടെ കൂട്ടത്തിലായി, നഷ്ടം സംഭവിച്ചു, പിന്നെ അവൻ ഖേദിക്കുകയും ചെയ്തു. യാതൊരു പ്രയോജനവുമില്ലാത്ത ഖേദം. കാരണം എന്ത് ചെയ്യാൻ സാധിക്കും? തിരിച്ചുകൊടുക്കാൻ സാധിക്കുമോ? ഇല്ല. അതുകൊണ്ടാണ് മനുഷ്യനെ ഗളബും കോപവും അസൂയവുമെല്ലാം അവനെ കൊണ്ടെത്തിക്കുന്ന ചില അപകടങ്ങൾ തിരിച്ചെടുക്കാൻ സാധിക്കാത്ത, പിന്നീട് തിരിച്ചുപോക്കിന് സാധിക്കാത്ത രൂപത്തിലുള്ള അപകടങ്ങളായിരിക്കും. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സഹീഹായ ഹദീസുകളിൽ വന്നത് നമുക്ക് കാണാം. മാ ഖുതിലത് നഫ്സുൻ ദുൽമൻ, ഏതൊരു നഫ്സ് കൊല്ലപ്പെട്ടോ, ഏതൊരാൾ അതിക്രമത്താൽ കൊല്ലപ്പെട്ടോ, ഇല്ല കാന അല ഇബ്നു ആദം അൽ അവൽ കിഫ്ലു മിൻ ദമിഹ, അതിന്റെ ആ അന്യായമായി ചിന്തപ്പെട്ട രക്തത്തിന്റെ, പാപത്തിന്റെ ഒരു ഓഹരി ആദം അലൈഹി സലാമിന്റെ മകന്, ഈ കൊലപാതകയായ മകന് ഉണ്ടായിരിക്കും. ലിഅന്നഹു ഔവല മൻ സന്നൽ ഖത്ൽ, ലിഅന്നഹു ഔവലു മൻ സന്നൽ ഖത്ൽ, കാരണം അവനാണ് ആദ്യമായി ഈ കൊലപാതകം എന്ന തിന്മ തുടങ്ങിവെച്ചത്. തിന്മ അതിന് മാതൃക കാണിച്ചു കൊടുത്തവർക്ക് പിൻപറ്റിയവരുടെ കുറ്റമുണ്ടാകും. ചെയ്തവരുടേത്, അവനെ പിൻപറ്റി ചെയ്തവരുടേത് ഒട്ടും കുറയാതെ, നന്മ കാണിച്ചു കൊടുത്തവർക്കും അതെ, അവരെ പിൻപറ്റി ചെയ്തവരുടെ നന്മയുടെ ഓഹരി ഉണ്ടാകും, ചെയ്തവരുടേത് ഒട്ടും കുറയാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ജനങ്ങളിൽ രണ്ടു കൂട്ടരുണ്ട്, ഒന്ന് മഫാസിഹുൽ ഖൈർ മഖാലിഖുൽ ശർ, ഖൈറുകൾ തുറക്കുന്ന മിഫ്താഹുകൾ താക്കോലുകൾ, മനസ്സിലായില്ലേ, നന്മകൾ നന്മയിലേക്ക് വഴി നടത്തുന്ന നന്മകൾ തുടങ്ങി കൊടുക്കുന്ന ആളുകൾ, മഖാലിഖുൽ ശർ തിന്മകൾ ഷറുകൾ അടച്ചുപൂട്ടുന്നവർ, ഷറിന്റെ പൂട്ടുകളാണവർ, നന്മകളുടെ താക്കോലുകളാണ്. ഇതാണ് ഒരു കൂട്ടർ. മറ്റൊരു കൂട്ടരാരാണ്? മഫാതിഹുൽ ശർ മഖാലിഖുൽ ഖൈർ, തിന്മകൾ തുറന്നുവിടുന്നവർ, നന്മകൾ അടച്ചുപൂട്ടുന്നവർ, നന്മകൾ തടയുന്നവർ. യാ സുബ്ഹാനല്ലാഹ്, അതിൽ ഏതായി തീരണം നമ്മൾ? ഖൈറിന്റെ മിഫ്താഹുകളായി തീരണം, ഷറിന്റെ മിഗലാഖുകൾ, ഷറടച്ചുപൂട്ടുന്ന ഖൈർ തുറന്നു വെക്കുന്ന ആളുകൾ, മനസ്സിലായില്ലേ. അതിന് ചിലപ്പോൾ ഒരു വാക്കായിരിക്കും കാരണമാവുക, ഒരു ചെറിയ പ്രവൃത്തിയായിരിക്കും, നീ കാണിക്കുന്ന ചെറിയൊരു മാർഗനിർദ്ദേശമായിരിക്കും. ഖൈറിലേക്ക് വാതിൽ തുറക്കുക, ഷറിന്റെ വാതിലടക്കുക, അങ്ങനെയായി തീരുക. നേരെ തിരിച്ചാകരുത്, ഷറുകൾ തുറന്നു കൊടുക്കുന്നവരാകരുത്, ഖൈറുകൾ അടച്ചുപൂട്ടുന്നവരാകരുത്. അതും ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഒരു വാക്കായിരിക്കും, ഒരു ചെറിയ സന്ദേശമായിരിക്കും. അതുകൊണ്ട് തുറന്നുവിടപ്പെടുന്ന ഷറ് പിന്നെ അവൻ വിചാരിച്ചാൽ പോലും അടച്ചുപൂട്ടാൻ സാധിക്കുകയില്ല. പോലെ അയ്യാദുമില്ല. നോക്കൂ, ഇത് ആദം അലൈഹിസ്സലാമിന്റെ ഈ പുത്രൻ ഈ പറഞ്ഞ ജനങ്ങളെ വഴികേടിലാക്കിയവരിൽ അവർ നരകത്തിൽ തങ്ങളുടെ കീഴ വരണം എന്ന് നരകക്കാർ ഉദ്ദേശിക്കുന്നവരിൽ ഉൾപ്പെടുമെന്ന്. അതുകൊണ്ട് നോക്കൂ, വളരെ ശ്രദ്ധിക്കണം. പണ്ട് പണ്ടേ നമ്മുടെ നാട്ടിൽ പ്രായമേറിയവർ പറയാറുണ്ട്, എന്ത് മക്കളെ അനുസരണക്കേട് കാണിക്കുമ്പോൾ പറയും, അവരെന്തെങ്കിലും തോന്നിവാസം വാങ്ങിക്കൊടുക്കാൻ പറയുമ്പോൾ, ഷറിലേക്ക് നയിക്കാൻ പറയുമ്പോൾ പ്രായമുള്ള മാതാപിതാക്കൾ പറയാറുണ്ട്, നരകത്തിൽ തന്നെ ചവിട്ടിത്താത്തന്നല്ലേ എന്ന് ചോദിക്കാറുണ്ട്. ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കിയതാണ്, മനസ്സിലല്ലേ. വഴിപിഴപ്പിച്ചവരെ കുറിച്ച് എന്താണ് ഈ പറയുന്നത്? നമ്മുടെ നാട്ടിലൊക്കെ പ്രായമുള്ള ആളുകൾ പറയാറുണ്ട്, എന്നുവെച്ചാൽ അള്ളാഹുവിന് പേടിയുള്ള പഴയ പ്രായമുള്ള മാതാപിതാക്കൾ പറയുന്നതാണത്. എന്ത്, നരകത്തിൽ ചവിട്ടി താത്താനല്ലേ നീ തിന്മ എന്നോട് തുടങ്ങിത്തരാൻ പറയുന്നത്? കാരണം തിന്മയിലേക്ക് നയിച്ചവരെയാണ് ഈ പറയുന്നത്. വഖാലല്ലദീന കഫറു റബ്ബന അരിനൽ ലദൈനി അദല്ലാന മിനൽ ജിന്നി വൽ ഇൻസ് നജഅൽഹുമ തഹ്താ അഖ്ദാമിന, ഞങ്ങളുടെ കാലുകൾക്ക് കീഴാക്കട്ടെ. ലിയകൂന മിനൽ അസ്ഫലീൻ, അവർ അടിത്തട്ടിൽ, നരകത്തിന്റെ അടിത്തട്ടിലുള്ളവരായി തീരാൻ വേണ്ടി. നോക്കൂ, തിന്മയിലേക്ക് നയിച്ചവർക്ക് ശിക്ഷക്കുമേൽ ശിക്ഷ അള്ളാഹു നൽകും, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടഞ്ഞവർക്ക് റബ്ബ് ശിക്ഷക്കുമേൽ ശിക്ഷ നൽകുമെന്നാണ്. അള്ളാഹുവിന്റെ ഖുർആനിലെ ശൈലിയാണ് തിന്മകളെ കുറിച്ച് പറഞ്ഞാൽ നന്മകളെ കുറിച്ച് പറയുക, സ്വർഗാവകാശികളെ കുറിച്ച് പറഞ്ഞാൽ നരകാവകാശികളെ കുറിച്ച് പറയുക, നേരെ തിരിച്ചും. നോക്കൂ അടുത്ത ആയത്ത്, ഇന്നല്ലദീന ഖാലു ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. نحن أولياؤكم في الحياة الدنيا وفي الآخرة، ولكم فيها ما تشتهي أنفسكم، ولكم فيها ما تدعون، نزلا من غفور رحيم. إن الذين قالوا ربنا الله، ترسي أيوم الذين قالوا أيدر قلتر عنو برر نوكو الذين وأنده نتم البرر الذي اللذان الذين هذه المنامة كايري ماري ترسل ماري سريغ لبي مكة ഉൾക്കൊള്ളുന്ന പദമാണ് അല്ലദീന എന്നത്. കാരണം ഇതുപോലുള്ള പദപ്രയോഗങ്ങൾ ആയിരം സ്ത്രീയും ആയിരം സ്ത്രീകളും ഒരു പുരുഷനുമാണ് ഉള്ളതെങ്കിൽ അവിടെ പ്രയോഗിക്കുക പുരുഷന്മാരുടെ പ്രയോഗമാണ്. ആ ഉള്ള ഒരു പുരുഷനെയാണ് അവിടെ പരിഗണിക്കുക അല്ലദീന എന്ന് പറയും. മനസ്സിലായില്ലേ? സ്ത്രീകളുടെ പ്രയോഗം അല്ലാത്തി അല്ലെങ്കിൽ ഹുന്ന പോലെയുള്ള പദപ്രയോഗങ്ങൾ പ്രയോഗിക്കണമെങ്കിൽ മുഴുവൻ സ്ത്രീകളായിരിക്കണം. അതിലൊരു പുരുഷനുണ്ടായാൽ പുരുഷന്റെ പ്രയോഗമാണ് പ്രയോഗിക്കുക. ഭാഷയിൽ പുരുഷന്മാർക്കുള്ള മുൻതൂക്കമാണ്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് ഫുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക. ഏതൊരു കൂട്ടരാണോ പറഞ്ഞത്, എന്തു പറഞ്ഞു? റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ്. ഫുമ്മ ഇസ്തഖാമു, എന്നിട്ട് ഇസ്തിഖാമത്ത് കൈക്കൊണ്ടത്. എന്താണ് ഇസ്തിഖാമത്ത് എന്നാൽ സ്ഥിരതയാണ്. അതുപോലെ നേരെ ചൊവ്വേ നിലകൊള്ളലാണ്. നേരെ ചൊവ്വ ശരിയായ പാതയിൽ സ്ഥിരതയോടെ നിലകൊള്ളലാണ് ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണെന്ന് പറയുകയും സുമ്മ ഇസ്തിഖാമ, ഇസ്തിഖാമത്ത് കൈക്കൊള്ളുകയും ചെയ്യുക. അഥവാ ഈമാനും ഇസ്തിഖാമത്തുമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. പ്രസിദ്ധമായൊരു ഹദീസാണ്. ഇമാം അന്നവവി അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ അർബഊനിൽ വരെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അതിൽ ഉദ്ധരിച്ച ഹദീസുകളുടെ പ്രത്യേകത എന്താണ്? അതൊക്കെ ജാമിഅായ ഹദീസുകളാണ്, അഥവാ ആശയസമ്പുഷ്ടമായ കാര്യങ്ങളാണ്. ധാരാളം ഹദീസുകളിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഒറ്റ ഹദീസിലുണ്ടാവും. ഇന്നവല അഅ്മാലു ബിന്നിയാത്ത് പോലുള്ള ഹദീസുകൾ, അങ്ങനെയുള്ള ഹദീസുകളാണ് അൽ അർബഊൻ എന്ന കിതാബിൽ ഇമാം നവവി റഹിമഹുള്ള ഉദ്ധരിച്ചിട്ടുള്ളത്. ഒരാൾക്ക് ദീനിന്റെ അടിസ്ഥാന പാഠങ്ങൾ പഠിക്കണോ, അങ്ങനെയുള്ള ഹദീസുകൾ ഒരാൾ പഠിച്ചിരിക്കണം. അൽഹംദുലില്ലാഹുവിന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് ഈ മസ്ജിദിൽ നമ്മൾ ആ കിതാബ് പൂർത്തിയാക്കി. കേൾക്കാൻ സാധിക്കുന്ന ആളുകൾ അത് കേൾക്കുക. അല്ലാഹുവിന്റെ ദീനിന്റെ പ്രാഥമിക പാഠങ്ങൾ നമുക്ക് പഠിക്കാൻ അത് സഹായകരമാവും. കാരണം ഉസൂലുകൾ പഠിച്ചാൽ മാത്രമേ ഒരാൾക്ക് ബാക്കിയുള്ള വിജ്ഞാനത്തിലേക്ക് നീങ്ങാൻ സാധിക്കുകയുള്ളൂ. മൻ ഹുരിമൽ ഉസൂൽ ഹുരിമൽ ഉസൂൽ എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. അസലുകൾ ഒരാൾ പഠിച്ചെടുത്തില്ലെങ്കിൽ അവന് അറിവിലേക്ക് എത്തപ്പെടാൻ സാധ്യമല്ല. കുല്ലിയാസുകളുണ്ട് ദീനിൽ. കുല്ലിയാസ് എന്നാൽ ഒരുപാട് വിധിവിലക്കുകളെ ബാധിക്കുന്ന നിയമങ്ങൾ. അതിന് കീഴിൽ ധാരാളം ഫറഇയാത്ത് ജുസ്ഇയാത്ത് വരും. അതിന് കീഴിലുള്ള ശാഖകൾ, മനസ്സിലല്ലേ? ഒരാൾ പഠിച്ചു തുടങ്ങേണ്ടത് ഈ കുല്ലിയാസാണ്, എല്ലാത്തിനും ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണ്. അതേസമയം അതിന്റെ കീഴിൽ വരുന്ന അവൻ പഠിക്കാൻ തന്നാൽ അവന് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ ഒരുപാട് കാലമെടുക്കും. മനസ്സിലല്ലേ? ഒരുപാട് കാലമെടുക്കും. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ്, ദഅ മാ യരീബുക ഇലാ മാ ലാ യരീബുക, നിനക്ക് സംശയമുള്ളത് ഒഴിവാക്കി സംശയമില്ലാത്തതിലേക്ക് നീങ്ങുക. എത്രയോ മസ്അലകൾക്ക് ഹദീസ് പരിഹാരമാണ്. ഒരാൾക്ക് സംശയം തോന്നി, വുദു എടുത്തിട്ടുണ്ടോ ഇല്ലേ എന്ന് സംശയമാണ്. എന്താണ് അയാൾ ചെയ്യേണ്ടത്? സംശയമില്ലാത്ത കാര്യം ഏതാണ്? സംശയമില്ലാത്ത കാര്യം പൊതു ഇല്ലാതിരുന്ന അവസ്ഥയാണ്. പൊതു എടുത്തോ ഇല്ലെന്നാണ് സംശയം. പൊതു ഇല്ല എന്നതിൽ ഉറപ്പിക്കുക, പൊതു ചെയ്യുക. അതേസമയം ഒരാൾക്ക് പൊതു മുറിഞ്ഞോ ഇല്ലെന്ന് സംശയം. എടുത്ത കാര്യം അയാൾക്ക് കൃത്യമായി ഓർമ്മയുണ്ട്. പിന്നീട് പൊതു മുറിയുന്ന വല്ല കാര്യവും സംഭവിച്ചോ എന്നയാൾക്ക് സംശയം. ഏതാ സംശയമില്ലാത്തത്? പൊതു ഉണ്ട് എന്നുള്ളതാണ്. അത് എടുക്കുക. ഇത് ഒരു വിഷയത്തിലല്ല, ധാരാളം വിഷയങ്ങളിൽ ഇത് നമുക്ക് ഈ ഒരു ഹദീസിലൂടെ അല്ലെങ്കിൽ അതുപോലുള്ള കുല്ലിയാത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള വിഷയം ഹദീസുകൾ ക്രോഡീകരിച്ച ആ മഹത്തായ ഹദീസിന്റെ ഗ്രന്ഥത്തിൽ 42 ഹദീസുകളുണ്ട് ആ കിതാബിൽ. പിന്നീട് ഇമാം റജബ് ഹംബലി റഹിമഹുള്ള അതിൽ 8 ഹദീസുകൾ കൂടി അതിന്റെ കൂടെ ക്രോഡീകരിച്ചു. 50 ഹദീസുകൾ നമ്മൾ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അല്ലമനില്ലാഹു ഇയ്യാക്കും, അല്ലാഹു നമുക്കത് പരലോകത്ത് ഉപകാരപ്പെടുത്തുമാറാകട്ടെ, ഈ ലോകത്തും പരലോകത്തും. ആമീൻ. സുഫിയാൻ ഇബ്നു അബ്ദില്ലാഹ് സഖഫി റളിയല്ലാഹു അൻഹു എന്ന സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ റസൂലേ, ഖുല്ലി ഫിൽ ഇസ്ലാമി ഖൗലൻ, ഇസ്ലാമിലെ ഒരു വാക്ക്, ഒരു കാര്യം നബിയെ താങ്കൾ എനിക്ക് പറഞ്ഞു തന്നാലും, ലാ അസ്അലു അൻഹു അഹദൻ ഗൈറക് ഔ ബഅദക, നബിയെ താങ്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഒരാളോടും ചോദിക്കേണ്ടതില്ലാത്ത വിധം, അങ്ങനെ ഒരു കാര്യം എനിക്ക് പറഞ്ഞു തന്നാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ ആമൻതു ബില്ലാഹ് ഫുമ്മസ്തഖിം, നീ പറയുക ആമൻതു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന്, അഥവാ ഈമാൻ കൈക്കൊള്ളുക. ഈ ഹദീസിൽ പറഞ്ഞതുപോലെ, ഇന്നല്ലദീന ഖാലു റബ്ബുന അല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആണ് എന്ന് പറയുക, അതിന്റെ അതാണ് മറ്റൊരു ഭാഷയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖുൽ ആമൻതു ബില്ലാഹ്, നീ പറയുക ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, ഫുമ്മസ്തഖിം, എന്നിട്ട് നേരെ ചൊവ്വേ നീ നിലകൊള്ളുക. ഇമാം മുസ്ലിമിന്റെ സഹീഹിലെ ഹദീസാണ്. എന്നാൽ ഈ ഹദീസിന്റെ വേറെ ചില റിവായത്തുകൾ നമുക്ക് കാണാം. ഇമാം അഹ്മദിന്റെ മുസ്നദ് പോലെയുള്ള കിതാബുകൾ നമുക്ക് കാണാം. സുഫിയാൻ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഒരു ചോദ്യം കൂടി ചോദിച്ചു കഴിഞ്ഞ ശേഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയെ എന്റെ കാര്യത്തിൽ, ഫമ അഖ്വാഫു മാ തഖാഫു അലൈ, എന്റെ കാര്യത്തിൽ താങ്കൾ ഏറ്റവും പേടിക്കുന്ന കാര്യം എന്താ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നാവ് ചൂണ്ടിക്കാട്ടിട്ട് പറഞ്ഞു, ഹാദാ, ഇതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. നമുക്ക് ഇസ്തിഖാമത്തിന് ഏറെ സഹായിക്കുന്ന കാര്യമാണെന്ത്? നാവിനെ സൂക്ഷിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമ ഖൽബുഹു വലാ യസ്തഖീമു ഖൽബുഹു ഹത്താ യസ്തഖീമ ലിസാനു. നമുക്ക് ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ഒരാളുടെ ഈമാനും ഇസ്തിഖാമത്തിലാവുകയില്ല, നേരെ ജോ നിലകൊള്ളുകയില്ല, ഹത്താ യസ്തഖീമ ഖൽബുഹു, അവന്റെ ഹൃദയം നേരെയാകുന്നതുവരെ, വലാ യസ്തഖീമു ഖൽബുഹു ഹത്താ യസ്തഖീമ ലിസാനു, അവന്റെ ഹൃദയം നേരെയാവുകയില്ല, നാവ് നേരെയായാലല്ലാതെ. ഇതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഷർറിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടിയത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയിൽ നമുക്ക് കാണാം, ഇതൊരു സഹായിക്ക് പഠിപ്പിച്ചു കൊടുത്തതാ. ഒരു സഹാബി ഉപകാരപ്രദമായ ഒരു ദുആ ചോദിച്ചു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, നീ ദുആ ചെയ്യുക, അല്ലാഹുമ്മ ഇന്നി ഔദുബിക മിൻ ശർരി സംഈ വ മിൻ ശർരി ബസരി വ മിൻ ശർരി ലിസാനി വ മിൻ ശർരി ഖൽബി വ മിൻ ശർരി മനീ, അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ തേടുന്നു, മിൻ ശർരി സംഈ, അല്ലാഹുമ്മ ഇന്നി ഔദുബിക മിൻ ശർരി സംഈ, എന്റെ കാതുകളുടെ ഷർറിൽ നിന്ന്, അതിന്റെ കെടുതിയിൽ നിന്ന്, തിന്മയിൽ നിന്ന്, വമിൻ ശർരി ബസരി, എന്റെ കണ്ണിന്റെ തിന്മയിൽ നിന്ന്, വമിൻ ശർരി ലിസാനി, എന്റെ നാവിന്റെ ഷർറിൽ നിന്ന്, വമിൻ ശർരി ഖൽബി, എന്റെ ഹൃദയത്തിന്റെ ഷർറിൽ നിന്ന്, വമിൻ ശർരി മനീ, എന്റെ മനീയന്റെ ഷർറിൽ നിന്ന്, അഥവാ ലൈംഗികാവയവം കൊണ്ടുള്ള തിന്മകളിൽ നിന്ന്. അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിൻ ശർരി സംഈ വമിൻ ശർരി ബസരി വമിൻ ശർരി ലിസാനി വമിൻ ശർരി ഖൽബി വമിൻ ശർരി മനീ. ഇത് പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. അള്ളാഹു നമുക്കതിലെല്ലാം ഇസ്തിഖാമത്ത് നൽകുമാറാകട്ടെ, ഇതിന്റെ എല്ലാം ഷർറിൽ നിന്ന് നമ്മെ റബ്ബ് സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ഹദീസിൽ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അക്കാര്യം സൂചിപ്പിച്ചു. സലഫുകളിൽ ചിലർ പറഞ്ഞത് കാണാൻ, അൽ ഖുലൂബു കൽ ഖുദൂർ, ഹൃദയങ്ങൾ എന്നത് പാത്രങ്ങൾ പോലെയാണ്, വ അൽസിനതുഹ മഗാരിഫുഹ, ഹൃദയങ്ങളാണ് അത് കോരിയെടുക്കാനുള്ള സ്പൂണുകൾ, ഹൃദയങ്ങൾ നാവുകളാണ് അത് കോരിയെടുക്കാനുള്ള സ്പൂണുകൾ, ഹൃദയങ്ങൾ പാത്രം പോലെയാണ്, ഹൃദയത്തിലുള്ളത് നാവിലൂടെയാണ് പുറത്തേക്ക് ചാടുക. അലിമാ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ദാഉ വദ്ദവാ എന്ന കിതാബിൽ പറയുകയുണ്ടായി, ഷാ സാഹിബു അം അബ, അത് ഒരാൾ അവൻ ഉദ്ദേശിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി ഹൃദയത്തിലുള്ളത് നാവിലൂടെ പുറത്ത് ചാടും, ഉറപ്പാണ്, ഉറപ്പാണ്, എങ്ങനെയെങ്കിലൊക്കെ അത് പുറത്തേക്ക് ചാടും, ഹൃദയത്തിൽ മുഴുവൻ ഒരാളുടെ ഇത് ഖുബ്സാണ്, വൃത്തികേടാണ്, എങ്കിൽ അവന്റെ നാവിലൂടെ അശ്ലീലം പുറത്തു വരും, അശ്ലീലം പുറത്തു വരുന്ന നാവ് വൃത്തികേട് നിറഞ്ഞ ഹൃദയത്തെയാണ് സൂചിപ്പിക്കുന്നത്, തെറി വിളിക്കുന്ന, അശ്ലീലം പറയുന്ന, തോന്നിവാസങ്ങൾ പറയുന്ന നാവ് എന്തറിയിക്കുന്നുണ്ട്? ഹൃദയം അതിന്റെ ഖുബ്സ അറിയിക്കുന്നു. ചില ആളുകൾ എല്ലാ വൃത്തികേടും അശ്ലീലവും തോന്നിവാസമൊക്കെ പറഞ്ഞിട്ട് പറയും, ഞാൻ ഇതൊക്കെ പറയുമെങ്കിലും എന്റെ കൽബ് വളരെ ശുദ്ധമാണ്, ഇതൊന്നും മനസ്സിലില്ല കേട്ടോ എന്ന് പറയും. അല്ല, മനസ്സിൽ നിറയെ അതാണ്, മനസ്സിൽ നിറയെ അതായത് കൊണ്ടാണ് നാവിലൂടെ അത് പുറത്തേക്ക് ചാടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസ് അതിന് தெளிவான். ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் ஹதீஸ் அதின தெளிவான். வலையாது பில்லா. നോക്കൂ, ഈ ഹദീസിൽ നബി കൽപ്പിക്കുന്ന എന്താണ്? നീ ആമൻതു ബില്ല അല്ലാഹു വിശ്വസിച്ചു എന്ന് പറയുക, സുമസ്തഖിം, നേരെ ചൊവ്വേ നിലകൊള്ളുക. സഹോദരങ്ങളെ, ഇമാനിന്റെ ഇസ്തിഖാമത്തിന്റെ പ്രതിഫലം എന്താണ്? ഈ കാലത്ത് ഏറ്റവും നമുക്ക് ആവശ്യമാണ് ഇസ്തിഖാമത്ത്, ദീനിൽ നേരെ ചൊവ്വേ നിലകൊള്ളുക എന്നത്, നമ്മുടെ വഴി തെറ്റിപ്പോകാതിരിക്കുക എന്നത്. കാരണം ഇത് കുഴപ്പങ്ങളുടെ കാലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ബാദിറു ബിൽ അഅ്മാലി ഫിതനൻ കഖ്തഇ ലൈലിൽ മുദ്ലിം, ഇരുട്ട രാത്രിയുടെ കഷ്ണങ്ങൾ പോലെ, ഇരുണ്ട രാത്രിയുടെ കഷ്ണങ്ങൾ പോലെ കുഴപ്പങ്ങൾ വരുന്ന കാലത്ത് നിങ്ങൾ സൽക്കർമ്മങ്ങളുമായി മുന്നേറുക. യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറൻ, രാവിലെ മുഅ്മിനായിരുന്നവൻ വൈകുന്നേരം കാഫിറായിട്ടുണ്ടാവും. വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറൻ, വൈകുന്നേരം മുഅ്മിനായവൻ രാവിലെ കാഫിറായിട്ടുണ്ടാവും. നോക്കൂ, മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയാണ്. മണിക്കൂറുകളുടെ വ്യത്യാസങ്ങളിൽ അവന്റെ വൈകുന്നേരത്തെ സ്ഥിതിയല്ല പിറ്റേന്ന് രാവിലെ, രാവിലത്തെ സ്ഥിതിയല്ല വൈകുന്നേരം. അത്രയും കുഴപ്പങ്ങൾ നാട്ടിൽ വ്യാപകമാകും അവസാന കാലത്ത്. യബിഉ ദീനഹു ബിഅറദി മിന ദുനിയ, ദുനിയാവിലെ തുച്ഛമായ ലാഭങ്ങൾക്ക് വേണ്ടി ദീനിനെ ആളുകൾ വിറ്റുകളയും. എന്താണ് രക്ഷപ്പെടാൻ ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞു, ബാദിറു ബിൽ അഅ്മാൽ, നിങ്ങൾ സൽക്കർമ്മങ്ങളുമായി മുന്നേറുക. രഹസ്യ ജീവിതം അത് നന്നാക്കിയാൽ അള്ളാഹു കൈവിടുകയില്ല, റബ്ബ് സുബ്ഹാനഹു വതആല കൈവിടുകയില്ല. അവനോട് ദുആ ചെയ്യുക, രഹസ്യം നന്നാക്കുക. അതേസമയം രഹസ്യം മോശമായാൽ അത് ഹിദായത്തിൽ നിന്ന് തെറ്റിപ്പോകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നാണ്, ഒരാളുടെ രഹസ്യ ജീവിതം മോശമാവുക. അള്ളാഹു അവനെ കാണുകയെ, ആളുകൾ കാണാതിരിക്കെ അവൻ റബ്ബിനെ ധിക്കരിക്കുക എന്നത്. ഈ ഇമാനിന്റെയും ഇസ്തിഖാമത്തിന്റെയും പ്രതിഫലം എന്താണ്? നോക്കൂ, അല്ലാഹു പറയുകയാണ്, തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്നതി അല്ലതീ കുന്തും തുഅദൂൻ. തതനസ്സൽ, ഇറങ്ങി വരുന്നതാണ്, അലൈഹിം, അവരുടെ അരികിലേക്ക്, അവരിലേക്ക് ഇറങ്ങി വരും. അൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകൾ. ഏത് സമയത്താണിത്? മരണത്തിന്റെ സമയത്താണ്. മരണത്തിന്റെ സമയത്ത് അവരിലേക്ക് മലായികത്ത് ഇറങ്ങി വരും. മരണത്തിന്റെ സമയത്ത് അവർക്ക് സന്തോഷ വാർത്തയുണ്ട്, ഖബറിൽ സന്തോഷ വാർത്തയുണ്ട്, പരലോകത്ത് സന്തോഷ വാർത്തയാണ് അവർ കേൾക്കുക. തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫു, മലക്കുകൾ വന്ന് അവരോട് പറയും, അല്ലാ തഖാഫു, നിങ്ങൾ പേടിക്കണ്ട, വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കണ്ട. അഥവാ ഈ പോകുന്ന എവിടെയാണോ നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്, ഈ മുന്നിലുള്ള പരലോകത്തെ ഓർത്ത് പേടിക്കേണ്ടതില്ല. വിട്ടുപോന്ന ദുനിയാവിനെ ഓർത്ത്, അവിടെ വിട്ടേച്ചു വന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ദുഃഖിക്കേണ്ടതില്ല. അതാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം, മനസ്സിലായില്ലേ? കാരണം ഒരു മനുഷ്യൻ പ്രയാസപ്പെടുന്ന നാളാണ് രണ്ട് നാളുകൾ, പ്രധാനപ്പെട്ട രണ്ട് നാളുകൾ. ഒന്ന് ഏതാണ്? പ്രയാസം അനുഭവിക്കുന്ന ഒരു ദിവസം ജനിക്കുന്ന ദിവസമാണ്, ജനദിവസം, മനസ്സിലായി? ബിൽഖയ്യം പറയുന്നത്, പിന്നെ ചെടിയിൽ ഒരു പഴമുണ്ടായിരിക്കെ, അല്ലെങ്കിൽ ഒരു പൂവുണ്ടായിരിക്കെ, എന്താണ് ആ പൂവിന്റെ സ്ഥിതി? ചെടിയിൽ ഉണ്ടായിരിക്കെ നല്ല ബലം അതിനുണ്ടാവും, ശക്തി അതിനുണ്ടാവും, പറിച്ചാലോ പൊട്ടിച്ചാലോ ദുർബലമാകും. എന്നതുപോലെയാണ് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കഴിയുന്ന കുഞ്ഞിന്റെ സ്ഥിതി, മനസ്സിലല്ലേ? അതിനുള്ളിൽ കുട്ടി നല്ല ശക്തിയുള്ളതുപോലെയാണ്, കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നതും തിരിയുന്നതും ഒക്കെ ആണ് അവിടെ കാണാൻ സാധിക്കുക. പുറത്തേക്ക് വരുന്നതോ? പുറത്തേക്ക് ഈ പ്രയാസത്തിലാണ് പുറത്തേക്ക് വരുന്നത്. അതൊരു പ്രയാസത്തിന്റെ ദിവസമാണ്. ചെടിയിൽ നിന്ന് പൂവ് പറിച്ചതുപോലെ, പഴം പറിച്ചതുപോലെ എന്ന് ഇമാം ഖയ്യിം അദ്ദേഹത്തിന്റെ തുഹ്ഫത്തുൽ മൗദൂദ് ഫി അഹ്കാമിൽ മൗലൂദ് എന്ന പ്രസിദ്ധമായ കിതാബിൽ പറഞ്ഞത് കാണാം. അത് പ്രയാസത്തിന്റെ ഒരു ദിവസമാണ്, പിശാചിന്റെ കുത്തി കിട്ടുന്ന ദിവസമാണ്. ഇബ്ലീസ് അവനെ കുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കുഞ്ഞുമില്ല. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ആദമിന്റെ പുത്രൻ ജനിച്ചു വീഴുമ്പോൾ എന്തു ചെയ്യും? ഇബ്ലീസ് വന്ന് കുത്തും. അവന്റെ അസൂയയും പകയും അത്രയേ ഉള്ളൂ, ചെറിയ കുഞ്ഞിനെ പോലും വെറുതെ വിടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, അവനെ കുത്തും. ഈസ അലൈഹിസ്സലാമും മറിയമും അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അതുകൊണ്ടാണ് കുഞ്ഞ് വാവിട്ട് കരയുന്നത് എന്ന്. ജനിച്ചു വീണാൽ കുഞ്ഞ് വാവിട്ട് കരയും, മനസ്സിലായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്.
ആ കാരണം കൊണ്ട് കുഞ്ഞു കരയുന്നു എന്ന് മുസ്ലിമീങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു, വിശ്വസിക്കണം, മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യമാണ്. ഭൗതികമായ വേറെ വല്ല കാരണങ്ങൾ അതിന് ആരെങ്കിലും പറഞ്ഞാൽ അത് ഇതിനൊരിക്കലും എതിരല്ല, ഈ പറഞ്ഞ കാരണത്തിന് എതിരല്ല. ഇത് മൈക്രോസ്കോപ്പ് വെച്ച് കാണാൻ പറ്റാത്ത സാധനമാണ്. എത്ര വലുത് കൊണ്ടുവന്നാലും ബ്രീസിനെ കാണോ? കോടികളുടെ ഇത് കൊണ്ടുവന്നാൽ കാണാൻ കഴിയില്ല, ശൈത്താനെ കാണാൻ കഴിയില്ല. ഇന്നഹു യറാകും ഹുവ ഖബീറുഹു മിൻ ഹൈസു ലാ തറൂനഹും, നിങ്ങൾ കാണാത്ത രൂപത്തിൽ അവനും അവന്റെ കൂട്ടാളികളും നിങ്ങളെ കാണുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞത്. ചില ആളുകൾ പറഞ്ഞത് കണക്കണ്ടോ? ഒരു ക്യാമറയിൽ പതിഞ്ഞത് നോക്കൂ, രാത്രി ഫോട്ടോ എടുത്തപ്പോ ഇബ്ലീസ് ശൈത്താൻ പതിഞ്ഞു എന്ന്. അങ്ങനെ ഒരു ക്യാമറ ഇല്ല, മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ഉപകരണം ഇല്ല, അള്ളാഹു കാണുകയില്ല എന്ന് പറഞ്ഞതാണ്. എന്നാൽ ചില സന്ദർഭങ്ങളുണ്ട് അവനെ കാണുന്ന, പ്രത്യേകിച്ച് ചില സമയത്ത് അവൻ രൂപം മാറി വന്നാലും മറ്റും കാണുന്ന സംഭവം വളരെ അറിയപ്പെട്ടതാണ്, ഹദീസുകളിൽ മറ്റും സ്ഥിരപ്പെട്ട കാര്യമാണത്. ബദറിൽ മുശ്രിക്കുകളുടെ കൂടാരുണ്ടായിരുന്നു, സുറാഖ് ഇബ്നു മാലിക്കിന്റെ വേഷത്തിൽ ഇബ്ലീസ് ഉണ്ടായിരുന്നു. സൂറത്തുൽ അൻഫാലിൽ അള്ളാഹു അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ശൈത്താൻ അവരോട് പറഞ്ഞു, ലാ ഗാലിബ ലക്കും യൗമ മിനന്നാസി വഇന്നി ജാറു ലക്കും, നിങ്ങളെ തോൽപ്പിക്കാൻ ഇന്ന് ആരുമില്ല, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. എന്നാൽ മലായിക്ക ചിറങ്ങി വരുന്ന കണ്ടപ്പോ ഇവൻ പിന്തിരിഞ്ഞ സ്ഥലം വിട്ടു, ഇവൻ പിന്തിരിഞ്ഞൂടി, അവൻ കൈവിട്ടു, അവന്റെ കൂട്ടാളികൾ അവൻ കൈവിടും, അവൻ വഞ്ചകനാണ്. റബ്ബ് സുബ്ഹാനഹു വതആലയിൽ ഒരുവൻ അവലംബിച്ചാൽ അള്ളാഹു കൈവിടുകയില്ല. പിശാചിനെ കൂട്ടാളിയാക്കിയവനെ പിശാചി കൈവിടും, പിശാച് അവനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിമറിച്ചുകൊണ്ടിരിക്കും, അവനെ കൊണ്ട് കളിക്കും. സാഹിറന്മാരൊക്കെ കടന്നില്ലേ? ഇവൻ പിശാചിന്റെ അനുയായിയായി നടക്കുകയാണ്, യഥാർത്ഥത്തിൽ പിശാച് അവനെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ഇങ്ങനെ റബ്ബ് സുബ്ഹാനഹു വതആല അവനെ സൂക്ഷിച്ച ആളുകൾ, ഇമാനിന്റെ ഇസ്തിഖാമത്തിന്റെ ആളുകൾ, അവരിലേക്ക് മലായിക്കത്ത് ഇറങ്ങി വരും. പ്രയാസകരമായ ദിനത്തിൽ, ജനിക്കുന്ന ദിവസം പ്രയാസം നിറഞ്ഞ ദിനമാണ്, പ്രയാസം നിറഞ്ഞ ദിനമാണ്. മരിക്കുന്ന ദിവസം അങ്ങനത്തെ, മരിക്കുന്ന ദിവസം അത് ശിദ്ദത്തിന്റെ, പ്രയാസത്തിന്റെ ദിവസമാണ്. ആ പ്രയാസം നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചിട്ടുണ്ട്. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു അടുത്തുള്ളൊരു പാത്രത്തിൽ, വെള്ളമുള്ള പാത്രത്തിൽ കൈവച്ച് മുഖം തടവിക്കൊണ്ടിരുന്നു. അവിടുന്ന് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നൽ മൗത് സകറാത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, മരണത്തിന് അതിന്റെ സകറാത്തുണ്ട്, അതിന്റെ സകറാത്തുണ്ട്. മരണം അത് വേദനയുള്ളതാണ്, അത് വേദനയുള്ളതാണ്, സംശയമില്ല. അതുപോലെ അത് പ്രയാസം, ഈ ലോകത്ത് വേറൊരു ലോകത്തേക്ക് പോവാണ്, ഏതുപോലെ ജനിച്ചതുപോലെ അതൊരു ലോകത്തിന് വേറൊരു ലോകത്തേക്കാണ് ഈ വന്നത്. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് അവിടെയുള്ള ജീവിതം ഈ ലോകത്തെ ജീവിതം പോലെയാണോ? അല്ല, നമ്മൾ പോലത്തെ ജീവിതമാണ് ജീവിക്കുന്നത്, അത് വേറൊരു ജീവിതമാണ്. ദുനിയാവിലേക്ക് വന്നപ്പോൾ തികച്ചും മാറിയിരിക്കുന്നു. സമാനമായി ഈ ലോകത്ത് നിന്ന് തികച്ചും വേറിട്ട വേറൊരു ലോകത്തേക്കാണ് ഈ പോകാൻ പോകുന്നത്. ആ പോക്കാണ്, അതിന്റെ തുടക്കമാണ് മരണം എന്ന് പറയുന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ടാൽ താടി നനയുമാറി കരയുമായിരുന്നു. എന്താണ് സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പറഞ്ഞാലും കരയാത്ത കരച്ചിൽ ഇവിടെ നിങ്ങൾ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അൽ ഖബ്റു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ഖബർ എന്നത് പരലോകത്തേക്കുള്ള യാത്രക്കിടയിലുള്ള മൻസിലുകളിൽ, ഇറങ്ങാനുള്ള ഇടത്താവളത്തിനാണ് എന്ത് പറയുക, മൻസിൽ എന്ന് പറയുക. അതിനോട് യാത്ര പോകുമ്പോൾ ഒരു ഇടക്കൊരു സ്ഥലത്ത് ഇറങ്ങിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ത് പറയുക, ഔദു ബി കലിമാത്തില്ലാഹി തമ്മാതി മിൻ ശരരി മാ ഖലഖ്. യാത്ര പോകുക, എവിടെയെങ്കിലും ഇറങ്ങി എന്ത് പറയുക, ഔദു ബി കലിമാത്തില്ലാഹി തമ്മാതി മിൻ ശരരി മാ ഖലഖ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടെ നിന്ന് പുറപ്പെടുവോളും ഒന്നും ഉപദ്രവിക്കില്ല. അവിടെ ട്രെയിൻ ഇറങ്ങി അല്ലെങ്കിൽ കാർ ഇറങ്ങി, നാടും അവിടെയുള്ള വസ്തുക്കളും നോക്കി ശ്രദ്ധ വിട്ട് ദുആ മറക്കാതിരിക്കുക, ദുആ ചെയ്യുക. കാലെടുത്ത് വെച്ച് പുറത്തിറങ്ങി എന്ത് പറയാ, ഔദു ബി കലിമാത്തില്ലാഹി തമ്മാതി മിൻ ശരരി മാ ഖലഖ്. അതുപോലെ യാത്ര പോവുക, ഒരു ഇറങ്ങാനുള്ള നാട് വാഹനത്തിൽ നമ്മൾ കാണുകയാണ് അല്ലേ, പിറൾ പോകുമ്പോ എവിടെയാണോ ഇറങ്ങാനുള്ളത് ആ നാട് കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹുമ്മ റബ്ബ സമാവാതി സബ്ഇ വമാ അദ്ലൽ വറബ്ബൽ അർദീന സബ്ഇ വമാ അഖ്ലൽ വറബ്ബ ശയാതീൻ വമാ അദ്ലൽ ورب الرياح وما درين اسالك خير هذه القريه وخير اهلها وخير ما فيها وأعوذ بك من شر هذه القرية وشر أهلها وشر ما فيها. النبي صلى الله عليه وسلم برارتك الله يهير أغاشا قلوده അത് എന്തിനൊക്കെ എന്തിനൊക്കെ മുകളിൽ തണൽ വിരിച്ചിട്ടുണ്ടോ അതിന്റെയും റബ്ബായ അള്ളാഹുവെ, ഏഴ് ഭൂമികളുടെ അതെന്തിനെല്ലാം താങ്ങി നിൽക്കുന്നുണ്ടോ അതിന്റെയും റബ്ബായ അള്ളാഹുവെ, പിശാചുക്കളുടെ ആ പിശാചുക്കൾ എന്തിനൊക്കെ വഴിപഴപ്പിച്ചിട്ടുണ്ടോ അതിന്റെയും റബ്ബായ അള്ളാഹുവെ, കാറ്റുകളുടെ അതെല്ലാം എന്തെല്ലാം വാരി വിതറിയിട്ടുണ്ടോ അതിന്റെയും റബ്ബായ അള്ളാഹുവെ, ഈ നാട്ടിന്റെ നന്മ ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഈ നാട്ടിലുള്ള ഇതിനകത്തുള്ള നന്മയും ഈ നാട്ടുകാരുടെ നന്മയും ഈ നാട്ടിലെ ഷറിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തോടും, ഇതിനകത്തുള്ള ഷറിൽ നിന്ന് ഈ നാട്ടുകാരുടെ ഷറിൽ നിന്ന്. യാ സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കും, ഇത്ര ശ്രേഷ്ഠമായ ദുആണ്. ഒരു നാട്ടിലേക്ക് ചെന്നിറങ്ങുമ്പോൾ ആ നാട് കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലാൻ പഠിപ്പിച്ച ദുആണിത്. ഈ പ്രയാസകരമായ നാളിൽ ഇതുപോലെ ഒരു അപരിചിതമായ സ്ഥലത്തെത്തിയാൽ ഒരാളെ ബാധിക്കുക പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് പേടി വന്നു, എന്താ ഈ നാട്ടിന്റെ സ്ഥിതി, ഇവിടെ കള്ളന്മാരുണ്ടാവോ, പോക്കറ്റടിക്കാരുണ്ടാവോ, ഇവിടെ ആളുകളുടെ സ്വഭാവം എങ്ങനെ ആയിരിക്കും എന്നിങ്ങനെയുള്ള പേടികൾ ഒരാൾക്ക് ഉണ്ടാകും. അതുപോലെ വിട്ടുവന്ന സ്വന്തം നാടിനെ അവിടെയുള്ള ആളുകളെ ഓർത്ത് സങ്കടമുണ്ടാകും. പരലോകത്ത് എത്തുമ്പോൾ മരിച്ചു ചെല്ലുമ്പോൾ മലായിക്കത്ത് ഇമാനിന്റെ ഇസ്തിഖാമത്തിന്റെ ആളുകളെ ആശ്വസിപ്പിച്ചത് രണ്ടും വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ആശ്വസിപ്പിക്കുക. അല്ല തഖാഫു വല തഹസനു, ദുഃഖിക്കേണ്ടതില്ല, പേടിക്കേണ്ടതില്ല, വല തഹസനു, ദുഃഖിക്കേണ്ടതില്ല, മറിച്ച് എന്ത് ചെയ്യുക, സന്തോഷിച്ചുകൊള്ളുക ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷിച്ചു കൊള്ളുക. അല്ല തീകുന്തും ചുവാദൂൻ, ഏതൊരു സ്വർഗം കൊണ്ടാണോ നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ടിരുന്നത്, ഏത് സ്വർഗമാണോ നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ടിരുന്നത് അത് കൊണ്ട് സന്തോഷിച്ചുകൊള്ളുക. കാരണം അമലിന്റെ ദാറ് കഴിഞ്ഞു, പണിയെടുക്കാനുള്ള കാലം കഴിഞ്ഞു, ഇനി ജസാഇന്റെ പ്രതിഫലത്തിന്റെ നാളാണ്. യാ സുബ്ഹാനല്ലാഹ്, ആലോചിച്ചു നോക്കൂ, നിങ്ങൾ മരണത്തോടെ കഴി, പിന്നെ ഒരു അമൽ, ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലി നിന്റെ നന്മകളുടെ രേഖയിൽ രേഖപ്പെടുത്തപ്പെടാൻ കഴിയില്ല. ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞിട്ട് രണ്ടരക്കാലത്ത് നിസ്കരിച്ചിട്ട് നിന്റെ നന്മയുടെ ഏടിൽ അത് രേഖപ്പെടുത്തപ്പെടാൻ സാധിക്കുകയില്ല. ഒരു കാലക്കയുടെ ചീള് സദഖ കൊടുക്കാൻ സാധിക്കുകയില്ല. ഒരു ദിവസത്തെ നോമ്പെടുക്കാൻ സാധിക്കുകയില്ല. ഒരു നന്മയും ചെയ്യാൻ അഥവാ പ്രതിഫലമായി രേഖപ്പെടുത്തുന്ന രൂപത്തിൽ ചെയ്യാൻ സാധ്യമല്ല. അതല്ലെങ്കിൽ സ്വർഗവാസികൾ സ്വർഗത്തിലെത്തിയാൽ അവർ തസ്ബീഹ് ചൊല്ലുമെന്നാണ്, ഹംദ് ചൊല്ലുമെന്നാണ്. പക്ഷെ അത് ഈ പറഞ്ഞ രൂപത്തിൽ പ്രതിഫലം പിന്നെ ലഭിക്കാനല്ല, അത് പ്രതിഫലത്തിന്റെ ദാറാണ്. എന്നു മാത്രമല്ല, അത് ചൊല്ലാൻ ദുനിയാവിൽ നമ്മൾ ചൊല്ലുന്നത് പോലത്തെ ദിക്കറുമല്ലല്ലോ അത്, അത് ശ്വാസനിശ്വാസങ്ങൾ പോലെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ശ്വാസം കഴിക്കാൻ ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടിയിട്ടുണ്ടോ, ഒരു പണി എടുക്കുന്നതായി നമുക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, രോഗങ്ങളൊന്നും ഇല്ലാത്ത ആരോഗ്യമുള്ള ഒരാളുടെ അവസ്ഥയിൽ ശ്വാസനിശ്വാസങ്ങൾ എന്നത് നമ്മളൊന്നും അറിയാതെ ഇങ്ങനെ നടന്നു പോകുന്നതാണ്. എന്നതുപോലെ ആയിരിക്കും സ്വർഗവാസികളുടെ തസ്ബീഹ് തഹ്മീദ്, അവരുടെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നത്. ഒരു ഇബാദത്തിനും വേണ്ടി അവരെന്ത് ചെയ്യുകയില്ല, ഒരു എന്തെങ്കിലും ഒരു അധ്വാനം അതിനു വേണ്ടി, ഒരു സബർ അതിന് വേണ്ടി വരികയില്ല. നോക്കു, മരിച്ചാൽ പിന്നെ അമലില്ല, പിന്നെ ജസാ ആണ്, പിന്നെ പ്രതിഫലമാണ്. ആ പ്രതിഫലമുണ്ടെന്ന സന്തോഷ വാർത്തയാണ് മലായിക്ക മരണത്തോടെ തന്നെ അറിയിക്കുക. അതോടെ തന്നെ ഒരുവന്റെ റാഹത്ത് ആരംഭിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഫാത്തിമയോട് മരണത്തിന്റെ സമയത്ത് പറഞ്ഞതുപോലെ, ഇതാ ഈ ദിവസത്തിന് ശേഷം മോളെ നിന്റെ പിതാവിന് വേദനയില്ല, ഇനി വേദനയില്ല, മറിച്ചിന് റാഹത്താണ്, ഇനി ആശ്വാസമാണ്. മുസ്ലിമിന്റെ മരണം അവന് ആശ്വാസമാണ്. നമുക്കൊരു ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, അതിന്റെ അവസാനം എന്താണുള്ളത്, വജഅലിൽ മൗത റാഹത്തൻ ലീ മിൻ കുല്ലി ശർ, അല്ലാഹുവേ മരണത്തെ നീ എനിക്ക് എല്ലാ പ്രയാസത്തിൽ നിന്നുമുള്ള റാഹത്താക്കി തരണമേ, ആശ്വാസമാക്കി തരണമേ എന്നാൽ. മലായിക്കത്ത് അവരോട് പറയുന്ന കാര്യമാണ് അടുത്ത ആയത്തിൽ, നഹ്നു ഔലിയാഉകും, ഞങ്ങളാണ് നിങ്ങളുടെ മിത്രങ്ങൾ, ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ, ദുനിയാവിലെ ജീവിതത്തിലും പരലോകത്തും. മലായിക്കത്ത് മുഅ്മിനുകളോട് അവരുടെ മരണവേളയിൽ പറയും, ഞങ്ങളാണ് നിങ്ങളുടെ മിത്രങ്ങൾ ഈ ലോകത്തും പരലോകത്തും. വലക്കും ഫീഹ, നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരിക്കും അഥവാ സ്വർഗത്തിനുണ്ടായിരിക്കും, മാ തഷ്തഹി അൻഫുസുക്കും, നിങ്ങളുടെ നഫ്സുകൾ ആഗ്രഹിക്കുന്നത്. ഇഷ്ടഹ എന്ന് പറഞ്ഞാൽ കൊതിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഇഷ്ടഹ എന്ന് പറഞ്ഞാൽ കൊതിക്കുക. നിങ്ങളുടെ നഫ്സ് മനസ്സ് കൊതിക്കുന്നതെല്ലാം ഉണ്ടായിരിക്കും. വലക്കും ഫീഹ, നിങ്ങൾക്കവിടെ ഉണ്ടായിരിക്കും. മാ തദ്ദഊൻ, നിങ്ങൾ ചോദിക്കുന്നതെല്ലാം, നിങ്ങൾ ചോദിക്കുന്നതെല്ലാം. ഒന്നും അല്ലാഹു റബ്ബുൽ ആലമീൻ ഒഴിവാക്കി പറഞ്ഞിട്ടില്ല. അവർ ചോദിക്കുന്നത്, അവർ കൊതിക്കുന്നത് അവർക്ക് വന്നെത്തുന്നതാണ്. നോക്കൂ, മലായിക്കത്ത് അവരോട് പറയുന്ന സന്തോഷ വാർത്തയാണ്, ഈ ലോകത്തും പരലോകത്തും നിങ്ങളുടെ മിത്രങ്ങൾ ഞങ്ങളാണ്. മലായിക്കത്ത് ദുനിയാവിൽ മുഅ്മിനുകളുടെ മിത്രങ്ങളാണ്. അഥവാ ഔലിയ എന്ന പദം, വല എന്ന പദം സൂചിപ്പിക്കുന്നത് എന്താ? വല എന്ന പദം സൂചിപ്പിക്കുന്നത് സ്നേഹമാണ്. സ്നേഹവും ഇണക്കവും ഒക്കെയാണ്, നന്മ വരാനുള്ള ആഗ്രഹവും ഒക്കെയാണ് വല സൂചിപ്പിക്കുന്നത്. മലായിക്ക മുഅ്മിനുകളെ സ്നേഹിക്കുന്നവരാണ്, അതുപോലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. സ്നേഹത്തിന്റെ വലിയ അടയാളങ്ങളിൽ ഒന്നാണ് എന്ത്? പ്രാർത്ഥിക്കുക എന്നത്, ദുആ ചെയ്യുക. മനസ്സിലായില്ല? അത് അർവാഹ് തമ്മിലുള്ള, ആത്മാക്കൾ തമ്മിലുള്ള സമ്മാനമാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് ഉണ്ടല്ലോ, നിങ്ങൾ ഹദിയ കൊടുക്കുക, പരസ്പരം സ്നേഹിക്കുക, ഹദിയ സ്നേഹം വർദ്ധിക്കാൻ സഹായകമാകും. വീട്ടിലേക്ക് കയറുമ്പോൾ എന്തെങ്കിലും ചെറുത്, നിന്റെ ഭാര്യയ്ക്ക് കൊണ്ടുപോയി കൊടുക്കാൻ ചെറുത്, ചെറിയൊരു മിഠായെങ്കിലും കൊണ്ടുപോയി കൊടുക്കുക എന്നത് സ്നേഹം വർദ്ധിക്കാൻ കാരണമാകും. അത് സ്നേഹത്തിനുള്ള കാരണമാണ്. ചെറുത് ആയാലും ശരി, ഹദിയ എന്നത് വളരെ ചെറുതായാലും, അത് സ്നേഹം ആരുമായി ഉണ്ടാകണം നമ്മൾ ഇഷ്ടപ്പെടുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഭാര്യയും മക്കളും മാതാപിതാക്കളും സഹോദരങ്ങളും പോലെയുള്ളവർ, അത് സ്നേഹമുണ്ടാകാൻ സഹായിക്കും. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഇത് കൈകൊണ്ട് കൊടുക്കുന്ന സമ്മാനമാണ് സ്നേഹമുണ്ടാകാൻ. അതുപോലെ സ്നേഹമുണ്ടാകാൻ റൂഹ് കൊണ്ടുള്ള സമ്മാനമുണ്ട്, അതെന്താണ്? ദ്വാ. ദ്വാ ചെയ്തു നോക്കൂ, നീ ഒരാളുമായി പിണക്കത്തിലായോ, അതിനുവേണ്ടി സിഗ്ഫാർ നടത്തി നോക്കൂ, അള്ളാഹുവിനോട് പാപമോചനം തേടി നോക്കൂ, ബന്ധം നന്നാകാൻ അത് സഹായകമാകും. അത് ഹദിയാണ്, അത് ഹദിയാണ് ഒരാൾക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നത്. നോക്കൂ നിങ്ങൾ, മലായിക്കത്ത് മുഅ്മിനുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അവരുടെ സ്നേഹത്തിന്റെ അടയാളമാണ്. വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനു, സൂറത്തു ഗാഫിറിൽ. ഇൻഷാല്ലാ ഈ സൂറത്തിന് ശേഷം നമുക്ക് പഠിക്കാനുള്ള സൂറത്തിൽ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതിൽ മലായിക്കത്തിന്റെ ദുആയി നമുക്ക് കാണാം, അള്ളാഹു മലായിക്കത്തിനെ കുറിച്ച് പറഞ്ഞത് കാണാം, വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനു, മുഅ്മിനുകൾക്ക് വേണ്ടി അവർ പാപമോചനത്തിന് തേടുകയാണ്, പുറത്തു കൊടുക്കണേ എന്ന് തേടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ മസ്ജിദിൽ വന്നിരുന്നു, അയാൾ അടുത്ത നിസ്കാരം കാത്തിരിക്കുകയാണ്. ഇതുപോലുള്ള മജ്ലിസുകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു, മനസ്സിൽ കരുതാവുന്ന ഒരു നിയത്ത് അതാണ്, അടുത്ത നിസ്കാരം കാത്തിരിക്കുക എന്നത്. അതോടൊപ്പം ദീൻ പഠിക്കുന്നതിന്റെ നന്മയും മസ്ജിദിൽ ഇരിക്കുന്നതിന്റെ നന്മയും. അടുത്ത നിസ്കാരം കാത്തിരുന്നാൽ എന്താണ് സംഭവിക്കുക? മലക്ക് അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, അള്ളാഹുമർഹംഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അവൻ പോകും വരെ, അല്ലെങ്കിൽ അവന്റെ വുദു മുറിയുന്നതുവരെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവരുടെ ദുആ അവരുടെ സ്നേഹത്തിന്റെ അടയാളമാണ്. അവർ സ്നേഹിക്കും, സ്നേഹിക്കും, സ്നേഹം അവർക്കുണ്ട്. അതുപോലെ മലായിക്കത്തിന്റെ പ്രത്യേകതയാണ്, അവർക്ക് ഭയപ്പാടുണ്ടാകും എന്നത്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം. ഹത്തായ ഫുസ്യ അൻ ഖുലൂബിഹിം, അവരുടെ ഭയം നീങ്ങിയാൽ എന്ന് ഖുർആൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അവർ വെറുക്കും, അതും അവർക്കുണ്ടാകുന്ന ഒരു വിശേഷണമാണ്. അള്ളാഹു ഒരുവനെ സ്നേഹിച്ചാൽ എന്ന് തുടങ്ങുന്ന ഹദീസിൽ അത് വന്നിട്ടുണ്ടല്ലോ, ജിബ്രീൽ അവനെ സ്നേഹിക്കും, മലായിക്കത്ത് അവനെ സ്നേഹിക്കും. അള്ളാഹു ഒരുവനെ വെറുത്താൽ ജിബ്രീൽ അവനെ വെറുക്കും, മലായിക്കത്ത് അവനെ വെറുക്കും. അപ്പോൾ മലായിക്കത്ത് സ്നേഹിക്കും, അതുപോലെ അവർ വെറുക്കും. ഇതൊക്കെ അവർക്കുള്ള വിശേഷണങ്ങളാണ്. മുഅ്മിനുകൾ അവർ സ്നേഹിക്കുന്നു, അതുകൊണ്ട് അവർ മുഅ്മിനുകളുടെ ഇഹലോകത്തെ മിത്രങ്ങളാണ്. ഫിൽ ആഖിറ, പരലോകത്തെയും മുഅ്മിനുകളുടെ മിത്രങ്ങളാണ്. സ്വർഗത്തിൽ അവർക്ക് അവർ ആഗ്രഹിക്കുന്നതെല്ലാം ഉണ്ടായിരിക്കും, ചോദിക്കുന്നതെല്ലാം ഉണ്ടായിരിക്കുമെന്ന് മലായിക്കത്ത് അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നതാണ്. മനസ്സിലായില്ലേ? റബ്ബ് അവർക്ക് ഒരുക്കി വെച്ചത് അത് ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതാണ്, ഒരു കാതും കേട്ടിട്ടില്ലാത്തതോ, ഒരു ഹൃദയത്തിനും സങ്കല്പിക്കാൻ സാധിക്കാത്തതാണ്. ഒരു മുഅ്മിൻ പരലോകത്ത് സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ തന്നെ അവൻ കാണുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, وَإِذَا رَأَيْتَ ثَمَّ رَأَيْتَ نَعِيمًا وَمُلْكًا كَبِيرًا. നീ അവിടെ കണ്ടിരുന്നുവെങ്കിൽ, നീ അത് കണ്ടാൽ നീ കാണുക സുഖാനുഗ്രഹങ്ങളാണ്. അതുപോലെ മുൽക്കൻ കബീറ, വലിയ മുൽക്കാണ് നീ അവിടെ കാണുക. മുൽക്ക് എന്താണ്? ഈ ദുനിയാവ് ഒന്നാകെ അടക്കി ഭരിച്ചൊരു രാജാവിനെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ദുനിയാവ് ഒന്നാകെ അടക്കി ഭരിച്ചൊരു രാജാവിനെ കുറിച്ച് സ്വർഗത്തിൽ അവസാനം പ്രവേശിക്കുന്നവനോട് അള്ളാഹു പറയുക, ലക്കമ തമന്നൈത്ത്, നീ ആഗ്രഹിച്ചതൊക്കെ നിനക്കുണ്ട്. വഅശറത്തു അംസാലി ദുനിയ, ദുനിയാവിന്റെ പത്തിരട്ടി വനാൽ, ദുനിയാവിന്റെ പത്തിരട്ടി. സ്വർഗവാസി തന്റെ കൊട്ടാരവും തന്റെ ഇണകളും തന്റെ സേവകന്മാരും അടങ്ങുന്ന തന്റെ മുൽക്ക് നോക്കുക കണ്ണത്താ ദൂരത്തേക്കാൻ മനസ്സിലായി. അത്രയും അവന്റെ സാമ്രാജ്യം ഉണ്ടായിരിക്കും. അതിലേത് സുഖമാകട്ടെ അവൻ ആഗ്രഹിക്കുകയേ വേണ്ടു. അപ്പോഴേക്കും അവന് അത് വന്നെത്തുന്നതാണ്. ഇത് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞതാണ്. ഇതിനു വേണ്ടിയാണ് അള്ളാഹുവിന്റെ നബിമാ സാലിഹുകൾ, നമ്മുടെ നല്ലവരായ മുൻഗാമികൾ ഈ വഴിയിൽ ജീവിച്ചത് ഇതിനു വേണ്ടിയാണ്. പ്രതിഫലമാണ്, അള്ളാഹു നൽകിയിട്ടുള്ള പ്രതിഫലമാണ്. എല്ലാത്തിനും മുകളിൽ അള്ളാഹുവിന്റെ തൃപ്തിയുമുണ്ട്, അതുപോലെ അവനെ കാണുകയെന്ന ഏറ്റവും വലിയ അനുഗ്രഹവുമുണ്ട്. നോക്കൂ, അള്ളാഹു സ്വർഗത്തെക്കുറിച്ച് പറയുന്നത് നുസുലൻ മിൻ ഗഫൂർ റഹീം, ഗഫൂറും റഹീമുമായ അള്ളാഹുവിന്റെ നുസുലൻ. നുസുലൻ എന്തിനാണ് പറയുക? വിരുന്നിനാണ് നുസുൽ എന്ന് പറയുക. എപ്പോഴാണ് വിരുന്ന് ഒരുക്കുക? എല്ലാ ദിവസവും വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തിന് ആരെങ്കിലും വിരുന്ന് എന്ന് പറയുമോ? ഇല്ല. വിരുന്ന് പ്രത്യേകമായി ഉണ്ടാക്കുന്നതിനാണ് വിരുന്നെന്ന് പറയുക. സ്വർഗം അത് നുസുലാണ്, ഏറ്റവും വിശിഷ്ടമായതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ ഗദാ ഇലൽ മസ്ജിദി ഔ റാഹ അഅദ്ദ അല്ലാഹു ലഹു നുസുലൻ ഫിൽ ജന്ന. ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ്. ആരെങ്കിലും മസ്ജിദിലേക്ക് പുറപ്പെട്ടാൽ, ഗദാ എന്ന് പറഞ്ഞാൽ പകലിൽ പുറപ്പെടുക, ഉച്ചയ്ക്ക് മുമ്പുള്ള സമയത്ത്, ഔ റാഹ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയത്താണ് പോകുന്നതിനാണ് റാഹ എന്ന് പറയുക. രാവിലെയോ വൈകുന്നേരമോ പകൽ വെളിച്ചത്തിലോ അല്ലാത്ത സമയത്തോ ഏത് സമയത്ത് മസ്ജിദിലേക്ക് അവൻ പോയാലും അദ്ദല്ലാഹു ലഹു നുസുലൻ ഫിൽ ജന്ന, അല്ലാഹു സ്വർഗത്തിൽ അവനൊരു വിരുന്നൊരുക്കി വെക്കുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലമാ ഗദാ ഉറാഹ, പോകുമ്പോഴൊക്കെ, പോകുമ്പോഴൊക്കെ ഏത് സമയത്തായാലും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്വർഗം അല്ലാഹുവിന്റെ നുസുലാണ്, അല്ലാഹുവിന്റെ വിരുന്നാണ്. അവിടെയുള്ള സുഖങ്ങൾ ഒരിക്കലും അവസാനിക്കാത്തതാണ്. സഹോദരങ്ങളെ, ഈ സന്തോഷവാർത്ത മുഅ്മിനിന് മരണസമയത്ത് കിട്ടും. ആ സമയത്ത് മുഅ്മിൻ അള്ളാഹുവിനെ കാണാൻ കൊതിക്കും, മരണസമയത്ത് തന്നെ കൊതിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബ അല്ലാഹു ലിഖാഅഹ് വമൻ കരിഹ ലിഖാ അല്ലാഹ് കരിഹ അല്ലാഹു ലിഖാഅഹ്. അള്ളാഹുവിനെ കാണാൻ ഒരുവൻ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു അവനെ കാണാൻ ഇഷ്ടപ്പെടും. അള്ളാഹുവിനെ കാണുന്നത് ഒരുവൻ വെറുത്താൽ അള്ളാഹു അവനെ കാണുന്നതും വെറുക്കും. ആയിഷ റളിയല്ലാഹു അൻഹ ഈ ഹദീസ് കേട്ടപ്പോൾ പറയുകയാണ്, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് കുല്ലുന നക്റഹുൽ മൗത്ത്, അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങൾക്ക് എല്ലാവർക്കും മരിക്കാൻ പേടിയാണല്ലോ, മരിക്കാൻ ഇഷ്ടമല്ല എന്നത് അള്ളാഹുവിനെ കാണാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞതിന്റെ പരിധിയിൽ പെടുമോ? അള്ളാഹു നമ്മെ കാണുന്നത് ഇഷ്ടപ്പെടാതിരിക്കുമോ? മരിക്കാൻ ഇഷ്ടപ്പെടാതിരുന്നാൽ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ചോദിച്ചത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ദാലിക കറാഹിയത്തുൽ മൗത്ത്, അല്ല, മരിക്കാൻ ഇഷ്ടപ്പെടാതിരിക്കുക എന്നതല്ല ഈ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം. മറിച്ച് വലാക്കിന്നൽ മുഅ്മിൻ, മറിച്ച് മുഅ്മിൻ ഇദാ ഹുദിർ, അവന് മരണം ആസന്നമായാൽ, ജാഅഹുൽ ബഷീറു മിനല്ലാഹി തആല, അവനിലേക്ക് അള്ളാഹുവിങ്കിൽ നിന്നുള്ള സന്തോഷവാർത്ത അറിയിക്കുന്ന ഒരുവൻ വരും. എന്നിട്ട് അവൻ എവിടേക്കാണ് പോകാൻ പോകുന്നത് എന്നറിയിച്ചു കൊടുക്കും. അപ്പോൾ അവൻ ഏറ്റവും ഇഷ്ടം എന്തായിരിക്കും? അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നതായിത്തീരും. ഫഅഹബ്ബ അല്ലാഹു ലിഖാഅ, അള്ളാഹു അവനെ കണ്ടുമുട്ടുന്നതും ഇഷ്ടപ്പെടും. നേരെ തിരിച്ചൊരു ഫാജർ അവിൽ കാഫർ, അല്ലെങ്കിൽ ഒരു കാഫർ ഇദാ ഹുദിർ, അവൻ മരണം ആസന്നമായാൽ, ജാഅഹു ബിമാ ഹുവ സായിറുൻ ഇലൈഹി മിനൽ ശർ, ഏതു ഷർറിലേക്കാണ് അവൻ പോകാൻ പോകുന്നത് അതിന്റെ മുന്നറിയിപ്പ്, ആ വാർത്ത അവന് വന്നു കിട്ടും. ഫകരിഹ ലിഖാ അല്ലാഹ്, അവൻ അള്ളാഹുവിനെ കാണുന്നത് വെറുക്കും, ഇഷ്ടപ്പെടുകയില്ല. ഫകരിഹ അല്ലാഹു ലിഖാഅ, അവനെ കാണാൻ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. നസ്അലുല്ലാഹ അലാഫിയ. മുഅ്മിന്റെ സ്ഥിതി അവന് സന്തോഷവാർത്ത അറിയിക്കുന്ന സ്ഥിതിയാണ്. എന്നാൽ മുഅ്മിനുകളല്ലാത്ത, മുസ്ലിമീങ്ങളല്ലാത്ത, കുഫ്ഫാറുകളായ, തിന്മയുടെ ആളുകളായ അവരുടെ സ്ഥിതി മരണം അത് ഏറ്റവും മോശമായ അവസ്ഥയായിരിക്കും. അതിന് ശേഷമുള്ളത് അതിനേക്കാൾ മോശമായിരിക്കും. നസ്അലുല്ലാഹ അലാഫിയ. സല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.